فاتبعوا ما أنزل إليكم من ربكم ولا تتبعوا من دونه أولياء قليلا ما تذكرون. അടിസ്ഥാനത്തിലുള്ള ആദർശങ്ങളും ആശയങ്ങളും മൗലവി ചേകനോട് രംഗത്ത് അവതരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമെല്ലാം സുന്നത്ത് ജമാഅത്തുകാരും അഹ്ലുദീസുകാരും അത് ഞങ്ങൾ അവഗണിച്ചു എന്ന് പറഞ്ഞ് മിണ്ടാതിരിക്കുകയായിരുന്നു. പിന്നെ ഗത്യന്തരമില്ലാതെ വന്നപ്പോഴാണ് 1968 വണ്ടൂരിലും പരിഗണനയ്ക്ക് വന്നത്. അങ്ങനെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ പിന്നെ നിശബ്ദരായിരിക്കുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അൽഖുർആൻ ആരംഭിക്കുകയും ആ അൽഖുർആനിലൂടെ ജൂതനും കാട്ടുകള്ളനുമായ അബൂഹുറയുടെ തൊലി വ്യക്തമായി തൊലിയിടിച്ചു കാണിച്ചപ്പോൾ അവർക്കത് സജീവമായി പരിഗണിക്കേണ്ടി വന്നു. അങ്ങനെയാണ് രണ്ട് വിഭാഗം ആളുകൾ, ജമാഅത്തുകാരും മുജാഹിദുകളും അബൂഹുറയുടെ പേരിൽ ഓരോ മൗലിദ് ഗ്രന്ഥങ്ങൾ രചിച്ചത്. അതിന് മറുപടി എന്നോണം അബൂഹുറയുടെ തനിഗർവം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു. ആദ്യം തന്നെ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി എന്നുള്ളത് അവർക്ക് വിടുന്ന ഏറ്റവും വലിയൊരു അമളിയായി. ഒരു ലേഖനം വന്നപ്പോഴേക്കും രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയത് അവർക്ക് പറ്റിയൊരു അമളിയാണ്. അതിന് മറുപടി വന്നപ്പോൾ മിണ്ടാതിരിക്കുകയും ചെയ്തു. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും സജീവമായി പരിഗണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 13-ാം തീയതി ചെറുവാടിക്കടുത്തൊരു സ്ഥലത്ത് അമീർ മോലി 2 മണിക്കൂർ പ്രസംഗിക്കുകയും അതിന് ജമാഅത്തുകാർ 3 മണിക്കൂർ മറുപടി പറയുകയും ചെയ്തു എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മജീസായി പറയുന്നത് ഓർക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഒന്നൊക്കെ 3 മറുപടി പറഞ്ഞാൽ വിജയിച്ചു എന്ന ഒരു മനഃശാസ്ത്രം ജനങ്ങളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് അവർ ചെയ്തത്. മുമ്പൊരു പള്ളിയിൽ ഒരു മല്ലാക്ക ഉണ്ടായിരുന്നു. അന്ന് ഓരോ പ്രദേശത്തും ആത്മീയമായ ഭരണം മല്ലമാരുടെ കയ്യിലായിരുന്നു. അങ്ങനെ അവിചാരിതമായി അവിടെ ഒരു മുസ്ലിയാർ വരികയും മുസ്ലിയാർ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ നാട്ടുകാർ 2 വിഭാഗമായി. നമുക്ക് ഈ മല്ലാക്ക വേണ്ട, മുസ്ലിയാർ മതി, അതല്ല മല്ലാക്കക്ക് വളരെയധികം സർവീസ് ഉള്ളതാണ്, അതുകൊണ്ട് മല്ലാക്ക തന്നെ മതി, മുസ്ലിയാർ വേണ്ട. അവസാനം ഇവർ തമ്മിൽ ഒരു കൂട്ടിമുട്ടൽ നടത്തി വിജയിക്കുന്നവരെ നമ്മുടെ പള്ളിയിൽ തന്നെ സ്ഥിരപ്പെടുത്താമെന്നൊരു തീരുമാനത്തിലെത്തിയപ്പോൾ എന്ത് വന്നാലും മല്ലാക്ക മുസ്ലിയാരുടെ അടുത്തേക്ക് വരികയില്ല, പൂച്ചയെ കയറ്റ മാറിയപ്പോഴും പിന്നോട്ടാണ്. അവസാനം അനുയായികളെ ധൈര്യം കൊണ്ട് നിങ്ങൾ മുസ്ലിയാർ ഒന്ന് പറഞ്ഞാൽ 2 മറുപടി പറഞ്ഞാൽ മതി, ഞങ്ങൾ നിങ്ങളെ തന്നെ സ്ഥിരപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ മുസ്ലിയാർ എന്റെ അടുത്തേക്ക് വരണം, ഞാൻ മുസ്ലിയാരുടെ അടുത്തേക്ക് പോവുകയില്ല എന്നത് അവസാന നാട്ടുകാരതെല്ലാം സമ്മതിച്ചു. അങ്ങനെ വന്നപ്പോൾ തന്നെ മുസ്ലിയാർ മല്ലാക്കാക്ക് സലാം പറഞ്ഞു, അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. 2 മറുപടി പറയണമെന്ന് പറഞ്ഞു. മല്ലാക്ക പറഞ്ഞു അസ്സലാം വലൈക്കും, അസ്സലാം വലൈക്കും എന്ന് പറഞ്ഞു. നാട്ടുകാർക്ക് വളരെ തൃപ്തിയായി, അവർ കയ്യടിച്ചു. ഇത് കേട്ടപ്പോ മുസ്ലിയാർ അന്തം കാള് പറഞ്ഞു, എന്താന്ന് ചോദിച്ചാൽ എന്താ വന്താന്ന് മല്ലാക്കന്റെ മറുപടി. അപ്പം ഇയാൾക്ക് എന്തോ മാനസികമായ തകരാറുണ്ട്, എന്താ ഭ്രാന്തനാന്ന് ചോദിച്ചു, ഭ്രാന്തനാ കുരാന്തനാന്ന്. അപ്പൊ നാട്ടുകാർ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് മല്ലാക്കന്റെ മതി, മുസ്ലിയാർ വേണ്ട. എന്നതുപോലെ ഒരു ദിവസത്തെ പരിപാടിക്ക് 3 ദിവസം മറുപടി പറഞ്ഞാൽ വിജയിച്ചു എന്നൊരു ചിന്താഗതി ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. നമ്മുടെ പ്രമാണം ഖുർആനാണ്. ഖുർആനല്ലാത്ത മറ്റൊന്നും പിൻപറ്റാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഹ്റാഫിലെ 3-ാമത്തെ ആയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിനെ നിങ്ങൾ പിൻപറ്റുക, അവതരിപ്പിക്കപ്പെട്ടത് ഖുർആനാണ്. അതല്ലാത്ത മറ്റൊന്നിനെയും നിങ്ങള് മിത്രങ്ങളായി ഔലിയാക്കളായി സ്വീകരിക്കാൻ പാടില്ല. വളരെ വ്യക്തമായ കൽപ്പന, കലീലം മാതക്കറൂ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ മിന്ദൂനിഹി എന്നുള്ള അമീര് മിർ റബ്ബിക്കുന്ന രക്ഷിതാവിന്റെ അടുക്കലേക്ക്, ആ റബ്ബ് എന്ന പദത്തിലേക്കാണ് മടങ്ങുന്നത് എന്ന് പറയാറുണ്ട്. വാസ്തവത്തിൽ ഇവിടെ ഊന്നൽ നൽകിയിട്ടുള്ളത് മാ ഉൻസിലയിലേക്കും നിർവർപ്പിക്കും, നിങ്ങളുടെ രക്ഷിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ പെട്ടത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, പിന്നെ വലാത്ത ഭൂമി ഊനി എന്ന് പറഞ്ഞാൽ അതല്ലാത്ത നിങ്ങൾ പിൻപറ്റരുത്. അള്ളാഹെ പിൻപറ്റാൻ പാടില്ല, അള്ളാഹെ പിൻപറ്റണമെന്ന് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത്തബിയു റബ്ബക്കും വലാതത്തബിയൂ മിൻ ദൂനിഹി എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ പിൻപറ്റുക, വലാതത്തബിയൂ മിൻ ദൂനിഹി അവരെല്ലാം നിങ്ങൾ പിൻപറ്റരുത് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിരുന്നെങ്കിൽ ഇവരുടെ വിശദീകരണം ശരിയാകുമായിരുന്നു. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നത് വൈന്നഹു ലഹഖുൽ യഖീൻ എന്നാണ്. സൂറത്തുൽ ഹഖ്ഖ് തീർച്ചയായും അത് അഥവാ പരിശുദ്ധ ഖുർആൻ ഉറപ്പായ സത്യമാണ്. ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിനും തന്നെ ആ ഗ്രന്ഥം ഉറപ്പായ സത്യമാണ് എന്ന് പറയാൻ അതിന്റെ രചയിതാക്കൾക്ക് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. ഖുർആൻ അത് പറഞ്ഞു, അത് ഉറപ്പായ സത്യമാണ്. അപ്പൊ ഉറപ്പായ സത്യം വിട്ടുകൊണ്ട് ഉറപ്പില്ലാത്ത ലന്യായ ഊഹാപോഹങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫീ ഖബറഹാദേ, അതുപോലെ മുഅന്നനായ ഹദീസുകൾ, അൻ നബി ഹുറൈറ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹദീസുകൾ, ഭാഷയിൽ കേട്ടതിനും കേൾക്കാത്തതിനും പ്രയോഗിക്കാറില്ല. അപ്പൊ കേട്ടതാണോ കണ്ടതാണോ എന്ന് പറയാൻ പറ്റുകയില്ല. ഇത് ലന്നിയാണ്. ലന്നിന്റെ അല്ലെങ്കിൽ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ കത്തളിയായ അഥവാ ഉറപ്പുള്ള ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുകയില്ല. പിന്നെ ഖുർആൻ പറഞ്ഞത് പമാദാ ബാദൽ ഹഖി ഇല്ലല്ലാൽ, ഹഖിന് ശേഷം ലലാലത്തല്ലാതെ മറ്റെന്താണുള്ളത്? അപ്പൊ ഹഖ് ഖുർആൻ, മറ്റെല്ലാം ലലാലത്ത്. അപ്പോൾ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും അബൂദാവൂദിന്റെയും തുർമുദിയുടെയും ഇബ്നു മാജ ബൈഹഖി, അതുപോലെ അഹമ്മദിന്റെ മുവത്ത, ഇങ്ങനെ ഒരു 9900 ചപ്പ് ചവറ് ഹദീസുകളാൽ നിറക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ട്. അതൊന്നും തന്നെ പ്രമാണങ്ങളല്ല, അവയെല്ലാം തന്നെ വ്യക്തമായ ലലാലത്തുകളാണ് എന്ന് പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പമാദാ ബാദൽ ഹഖി ഇല്ലല്ലാൽ, ഹഖിന് ശേഷം വഴികേടല്ലാതെ മറ്റെന്താണുള്ളത്? ഇതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചു കഴിയും, ഇത് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ഐമാനികവും അതുപോലെ മറ്റ് സാമൂഹികവുമായ എല്ലാ കാര്യങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലാണ് രൂപീകൃതമാവേണ്ടത്, ഉറപ്പാക്കേണ്ടത്. ഞാൻ ഇവിടെ സംസാരിക്കാൻ വരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് നമസ്കാരം എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമസ്കാരത്തെ കുറിച്ച് ഖുർആൻ 84 സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. സലാത്ത് എന്ന പദമാണ് അറബി ഭാഷയിൽ നമസ്കാരം എന്ന് പറയുന്നതിന് ഖുർആൻ പ്രയോഗിച്ചു. നമസ്കാരം എന്നത് സംസ്കൃതമാണ്. സാഷ്ടാംഗം നമസ്കരിക്കുക എന്നെല്ലാം സംസ്കൃതത്തിൽ പ്രയോഗിക്കാറുണ്ട്. ഇതിന്റെ അർത്ഥം സലാത്ത് എന്ന് പറഞ്ഞാൽ ദുആ, കാരുണ്യം, അനുഗ്രഹം എന്നൊക്കെയാണ് അർത്ഥം. അതുപോലെ അതിന്റെ സലവാത്ത് എന്ന പദവും ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അതിന് നമസ്കാരങ്ങൾ എന്ന അർത്ഥമുണ്ട്. ജൂതന്മാരുടെ പള്ളികൾ എന്നും അതിന് അർത്ഥമുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ അത്തഹിയാത്ത് വിവരിക്കുമ്പോൾ പറയാം. ആദ്യമായി നമസ്കരിക്കുന്ന ആൾക്ക് അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് ഒരു മര്യാദയാണ്. അതിനു മുമ്പ് ഖുർആന്റെ അടിസ്ഥാനത്തുള്ള നമസ്കാരത്തിന്റെ രൂപം ഞാൻ മൊത്തമായി പറയാം. കഴിഞ്ഞ മിന്നാന്ന് പന്നിക്കോട് വെച്ച് പരിപാടി നടത്തി, പ്രസംഗം കഴിഞ്ഞപ്പോൾ നമസ്കരിച്ച് കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. രാമായണം മുഴുവൻ വായിച്ച് രാമൻ സീതയ്ക്ക് എപ്പോഴെന്ന് ചോദിക്കുന്നത് മാതിരിയാണ്. ഖുർആനിലുള്ള നമസ്കാരം വിവരിച്ചതിന് ശേഷം പിന്നെ അതിന്റെ രൂപം ഒന്ന് കാണിച്ചു തരണമെന്ന് പറയുന്നത്. തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് നമസ്കാരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ദുആഉൽ ഇഫ്തിതായിന്റെ ദുആ ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്തേ തീരൂ എന്ന് നിർബന്ധമില്ല. ഖുർആനിൽ ആ ദുആ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കാര്യമാണ്. പിന്നെ അഊദും ബിസ്മിയും ഉറക്കെ ഓതിക്കൊണ്ട് വലല്ലാലിയൻ വരെ ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ അവസാനിക്കുന്നു. പിന്നെ സൗകര്യമുള്ള ഏതെങ്കിലും ആയത്തുകളോ സൂറത്തുകളോ ഓതാവുന്നതാണ്. ആമീൻ ഇസ്ലാമിലില്ല, ഖുർആനിലില്ല, അറബി ഭാഷയിലില്ല. അത് ഇസ്ലാമിലേക്കും ഖുർആൻ അറബി ഭാഷയിലേക്കും ഇസ്ലാമിലേക്കും അത് കടത്തിവിട്ടതാണ്. അത് കഴിഞ്ഞാൽ റുക്കുഅ്, അള്ളാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ടാണ് റുക്കുഅിൽ പോവേണ്ടത്. പിന്നീട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇഖ്തിദാലിലേക്ക് വരിക. അത് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിൽ പോവുക, ഒരു സുജൂദ് നടത്തുക. പിന്നെ അപ്പോൾ ഒരു റക്അത്തായി. അതുപോലെ ഒരു റക്അത്ത് കൂടി നമസ്കരിച്ചാൽ അത് പൂർണ്ണമായ രൂപമായി. അത് ഞാൻ പിന്നീട് വിവരിക്കുന്നുണ്ട്. പിന്നെ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കാൻ സലാമിന്റെ ആവശ്യമില്ല. നാം ആർക്കാണ് സലാം പറയുന്നത്, ആരോടാണ് സലാം പറയുന്നത്? സലാം പറഞ്ഞാൽ നമുക്കത് മടക്കി കിട്ടേണ്ടതുണ്ട്, നമുക്ക് നമ്മുടെ അവകാശമാണ്. ആരും മടക്കാത്ത രൂപത്തിൽ അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയൊന്നും നമസ്കാരത്തിനില്ല. അസ്സലാമു എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അപ്പൊ സുജൂദിന് ശേഷം തസ്ബീഹാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്, അതും ഞാൻ പിന്നീട് പറയാം. അപ്പൊ നമസ്കാരത്തിന്റെ അംഗശുദ്ധി വരുത്ത ഉളു എന്ന പദം ഖുർആൻ പ്രയോഗിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞത് ഫസ്ഇൽ വുജൂഅക്കും വഅയ്ദിയക്കും മിനൽ മറാഫിഖി വംസഹു ബിറുസിക്കും വഅർജുലിക്കും മിനൽ കഅബൈന. നിങ്ങൾ നമസ്കാരത്തിന്റെ ഉദ്ദേശിച്ചാൽ നിങ്ങളുടെ കൈയും മുഖവും കഴുകുക. കൈ കഴുകേണ്ടത് മുട്ട് ഉൾപ്പെടെയാണ്, കൈമുട്ട് വരെയാണ് എന്നും ഖുർആൻ പറഞ്ഞു. മറാഫിഖി, പിന്നെ വംസഹു ബിറുസിക്കും, തല തടവുകയും വഅർജുലിക്കും, നിങ്ങളുടെ കാലുകൾ തടവുകയും വേണം. അത് കാലുകൾ കഴുകണമെന്നാക്കാൻ വേണ്ടി വഅർജുലിക്കും എന്നുള്ളത് വഅർജുലക്കും എന്നാണ് പിൽക്കാലത്ത് മാറ്റുകയുണ്ടായി. എന്നാൽ കാലുകൾ തടവുക, കാലുകൾ കഴുകുക എന്ന് കിട്ടും. തൊട്ട് മുമ്പ് പറഞ്ഞതിനോട് അനുബന്ധാക്ഷരമായ വാവ് ചേർക്കാൻ പാടുള്ളൂ. അപ്പം വംസഹുപ്പി ഉജൂയിക്കും, നിങ്ങളുടെ വംസഹു വക്സിലു ഉജുവാക്കും വൈദ്യക്കും മിനൽ മറാഫിഖി വംസഹു ഓസിക്കും, നിങ്ങൾ തല തടവുക, പിന്നെ വാർജുലിക്കും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാല് തടവുക അല്ലെങ്കിൽ കാൽ തുടക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അത് ഏതുപോലെ എന്ന് വെച്ചാൽ ഖുർആൻ പറഞ്ഞ പദങ്ങളെ അതേപടി പ്രയോഗിക്കുവാൻ സുന്നത്ത് ജമാഅത്തുകാർക്കും അഹ്ലീസുകാർക്കും മടിയാണ്. ഖുർആൻ അവിടെ ഗസൽ എന്ന പ്രയോഗമാണ് നടത്തിയത്, അത് ഒതുവാക്കി. അതുപോലെ പല കാര്യങ്ങളും, ഇപ്പം വിവാഹത്തിന്റെ അവസരത്തില് പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന വിവാഹ മൂല്യത്തിന് ഖുർആൻ സദഖത്ത് അജ്ർ എന്നൊക്കെ പ്രയോഗിച്ചത്, പക്ഷെ ഇന്നത് പ്രയോഗത്തിലില്ല. ഇന്നത് മഹറാക്കി മാറ്റി. അതുപോലെ പലതും മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യുക എന്നുള്ള, അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് അന്യരുടെ വീടുകളിൽ കടക്കുമ്പോൾ നിങ്ങൾ സലാം പറയുക എന്ന് പറയുന്നത് മര്യാദ പോലെ, അത് നിർബന്ധമോ ഫർളോ അല്ല, അതുപോലുള്ള ഒരു മര്യാദ മാത്രമാണ്. ഫൈദാ ദഖൽതും ബുയൂതൻ സല്ലിമു അലാ അൻഫുസിക്കും തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകത്തൻ തയ്യിബത്തൻ നഖ്ദമ. നിങ്ങൾ വീടുകളിൽ കടക്കുമ്പോൾ നിങ്ങൾ സലാം പറയുക, അത് തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഉപചാരം എന്ന നിലയിലും മുബാറകത്തൻ തയ്യിബത്തിന്റെ അനുഗ്രഹീതമായ നല്ല കാര്യം എന്നുള്ള നിലയുമാണ്. അപ്പൊ ഇത് തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി എന്നാണ് പറയേണ്ടത്. അത്തഹിയ്യാത്തിൽ പറഞ്ഞതുപോലെ അത്തഹിയ്യാത്തുൽ ബറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി എന്നല്ല, മിനല്ലാഹി, എല്ലാ നല്ല കാര്യങ്ങളും ഉപചാരങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം മിനല്ലാഹി, അല്ലാഹുവിങ്കിൽ അല്ലാഹു നമുക്ക് തരുന്നതാണ്. മറ്റേ ജൂതന്മാർക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, എല്ലാ നല്ല പെണ്ണുങ്ങളും എല്ലാ നല്ല വസ്തുക്കളും പള്ളിയിൽ അച്ഛനായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിനായിരുന്നു എന്നുള്ള സിദ്ധാന്തത്തെക്കാണ്. ഭാരതീയ സംസ്കാരത്തിലും അത് തന്നെയായിരുന്നു. നല്ല വസ്തുക്കൾ രാജ്യത്തുണ്ടായി ഉണ്ടാകുന്ന എല്ലാ നല്ല വസ്തുക്കളും രാജാവിനായിരിക്കണം എന്നാണ്. അതാണ് ഹൈന്ദവ പുരാണങ്ങളിൽ വസിഷ്ഠ മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടന്നു. വസിഷ്ഠ മഹർഷിയുടെ കയ്യിലുണ്ടായിരുന്ന കാമധേനു എന്ന പശുവിനെ കിട്ടാൻ വേണ്ടിയായിരുന്നു സമരം യുദ്ധം ചെയ്തത്. എന്തെന്നാൽ രാജാവിന് അഥവാ വിശ്വാമിത്രന് പറയാനുണ്ടായിരുന്നത് നല്ല വസ്തുക്കൾ രാജാവിന് അവകാശപ്പെട്ടതാണ് എന്നതായിരുന്നു. അതുപോലുള്ള ഒരു പ്രയോഗം മാത്രമാണിത്. പിന്നെ നമസ്കരിക്കുമ്പോൾ അലങ്കാരമായ വസ്ത്രങ്ങൾ ധരിക്കണം എന്നുള്ളത് ഖുർആന്റെ ഒരു നിർദ്ദേശമാണ്, ഒരു വിധിവാക്യം തന്നെയാണ്. യാ ബനി ആദമ ഖുദു സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, മനുഷ്യ സമൂഹമേ നിങ്ങൾ എല്ലാ പള്ളികളിൽ വെച്ചും. മസ്ജിദ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന സ്ഥലം, നമ്മൾ എവിടെ വെച്ച് നമസ്കരിക്കുന്നോ അത് ആ സ്ഥലത്തിന് മസ്ജിദ് എന്ന് പറയും. എന്നിട്ട് കുലു വശ്രബു, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫു, നിങ്ങൾ അതിരി കവിയരുത്. ഇന്നൗലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അതിരി കവിയുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അലങ്കരിക്കണം, അലങ്കാരത്തിലോ തീറ്റയിലോ കുടിയിലോ മറ്റു പ്രവർത്തനങ്ങളിലോ അതിരുകൾ കൈവിയാൻ പാടില്ല. അപ്പൊ അലങ്കാരപരമായ നമസ്കാരത്തിൽ അലങ്കാരിച്ചുകൊണ്ടുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത് അതിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അവരെ അവരോട് അറബികൾക്ക് ഇസ്ലാമിന്റെ മുമ്പുണ്ടായിരുന്ന അറബികൾക്ക് ഒടുങ്ങാത്ത പകയും അടങ്ങാത്ത വിദ്വേഷമാണ് ഉണ്ടായിരുന്നത്. അത് നിലനിർത്തിക്കൊണ്ടാണ് അവരുടെ തലയിൽ നമസ്കാര കുപ്പായം എന്ന ഒരു ശവക്കച്ച കെട്ടിവെച്ചത്. നമസ്കാര കുപ്പായം ഒരു അലങ്കാര വസ്ത്രമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീ ഒരു സമ്മേളനത്തിനോ ഒരു കല്യാണത്തിനോ നമസ്കാര കുപ്പായം ധരിച്ചു പോയിട്ടുണ്ടോ? ഭർത്താവ് പറയാണ് സാരിയും മറ്റ് അലങ്കാര വസ്ത്രങ്ങളൊന്നും ധരിക്കാതെ നീ നമസ്കാര കുപ്പായം ധരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ത്രീ കല്യാണത്തിന് പോകുമോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ നമസ്കാര കുപ്പായം ഒരു അലങ്കാര വസ്ത്രമല്ല എന്നുള്ളത് സ്ത്രീ സമൂഹത്തിന് ഒന്നടങ്കം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർ പോവുകയില്ല. അപ്പൊ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അലങ്കാരപരമായ വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ ഈ നമസ്കാര കുപ്പായം അലങ്കാരത്തിന് പര്യാപ്തമല്ല. പിന്നെ സ്ത്രീകളുടെ ഈ വസ്ത്രധാരണത്തിൽ തന്നെ അവരോടുള്ള അടങ്ങാത്ത പകയും ഒടുങ്ങാത്ത വിദ്വേഷമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പല കാര്യങ്ങൾ നിങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും. ആൺകുട്ടികളെ നിങ്ങളുടെ ചെറിയ മുലകുടി മാറാത്ത ആൺകുട്ടികളുടെ മൂത്രം നിങ്ങളുടെ വസ്ത്രത്തിലായാൽ വെള്ളം കുടഞ്ഞാൽ ശുദ്ധിയാവും. പെൺകുട്ടിയുടേതായും കഴിയണം. എന്താ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും തമ്മിലുള്ള വ്യത്യാസം? അപ്പൊ അത് ആ പെൺകുട്ടികളോടുള്ള ഒടുങ്ങാത്ത വിദ്വേഷമാണ്. വസ്ത്രം ധരിക്കണതിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് സത്യവിശ്വാസികളോട് അവരുടെ കണ്ണ് താഴോട്ടാക്കുവാനും അവരുടെ ജനേന്ദ്രിയങ്ങൾ സൂക്ഷിക്കുവാനും പറയുക. ദാലിക അസ്കാലഹും, അതാണ് അവർക്ക് ഏറ്റവും സംസ്കാരപരമായിട്ടുള്ള. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നൂൻ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംശീ സൂക്ഷ്മമായി അറിയുന്നവരാണ്. ഇനി സത്യവിശ്വാസികളായ സ്ത്രീകളോട് ഖുർആൻ പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫുദ്ന ഫുറൂജഹുന്ന. സത്യവിശ്വാസിനികളായ സ്ത്രീകൾ അവരുടെ കാഴ്ചകൾ കീഴ്പോട്ട് ആക്കുകയും അവരുടെ കുഹ്യസ്ഥാനങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക. വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹ, അതിൽ നിന്ന് വ്യക്തമായതൊഴികെ അവരുടെ അലങ്കാരങ്ങൾ അവർ പ്രകടിപ്പിക്കരുത്. ഈ ഇല്ലാ മാ ളഹർ മിൻഹയിൽ പിടിച്ചിട്ടാണ് മുൻകൈയും മുഖവും അല്ലാത്തതെല്ലാം മറക്കണമെന്ന് ഇവർ പഠിച്ചുണ്ടാക്കിയത്. അങ്ങനെ ഒരു അർത്ഥം ആ വാക്കിനില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഖുർആൻ പറയേണ്ടത് ഇല്ലൽ ഖഫൈനി വൽ വജ്ഹ, മുഖവും മുൻകൈകളും അല്ലാതെ പ്രകടിപ്പിക്കരുത് എന്നായിരുന്നു. അങ്ങനെ പറയാൻ അള്ളാഹ്ക്ക് അറബി ഭാഷയിൽ പരിജ്ഞാനമില്ല എന്ന് പറയാൻ പറ്റുകയില്ല. അപ്പൊ ഇല്ലാമാ ലഹറമിന്ന എന്ന് പറഞ്ഞു. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് പല രംഗങ്ങളിലും പ്രവർത്തിക്കേണ്ടതുണ്ട്. ശബാബ് എന്നൊരു മുജാഹിദ് കുണ്ടന്മാരുടെ പ്രസിദ്ധീകരണമുണ്ട്. അതിലൊരു വിദ്വാൻ കാലിന് സോക്സ് ഇട്ടിട്ടാണ് പെണ്ണുങ്ങൾ പുറത്തിറങ്ങേണ്ടത് എന്ന് ഒരേ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് എഴുതുകയുണ്ടായി. ഇതുവരെ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ പെണ്ണുങ്ങൾക്കെല്ലാം സോക്സ് ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ താടിയുള്ള ആളെന്നെയാണ് പറഞ്ഞത്. ഈ സോക്സ് ഇട്ടുകൊണ്ട് വർഷക്കാലത്ത് വയലിൽ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് അത് പ്രായോഗികമാണോ? ഞെരിയാണിക്ക് താഴെ സ്ത്രീ വസ്ത്രം ധരിച്ചുകൊണ്ട് വയലിൽ ജോലി ചെയ്യുന്നത് പ്രായോഗികമാണോ? അല്ല. അത് അപ്രായോഗികമാണെങ്കിൽ ഇവരുടെ നിയമത്തിൽ എന്തോ തകരാറുകളുണ്ട് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഖുർആൻ പറഞ്ഞെന്താണ്? മനുഷ്യന് ജീവിക്കുവാൻ ആവശ്യമായ വിധത്തിലുള്ള ഭാഗങ്ങൾ തുറന്നിട്ട എന്നുള്ളത് തന്നെയാണ്.
ചൊല്ലി വന്നൊരാ നിമിഷത്തെയും